ഹിറ്റ് 96.7 എഫ് എം സ്പെഷ്യൽ ന്യൂസുമായി ഷാബു.
അത്യധികം സവിശേഷമായ ഒരു കല പഠിക്കുവാൻ ചെന്നു കയറിയതാണ്. ചെറുപ്പത്തിന്റെ തിളപ്പിൽ പഠനത്തോട് വലിയ താൽപര്യമോ ആഭിമുഖ്യമോ ആത്മാർത്ഥതയോ ഒന്നുമില്ല. വീട്ടിൽ നിന്ന് പറഞ്ഞു പഠിക്കാൻ, അതുപ്രകാരം പഠിക്കുന്നു. കയ്യിലില്ലാത്ത വേലത്തരം ഒന്നുമില്ല. അങ്ങനെ അതിപ്രശസ്തമായ ആ കലാപഠന കേന്ദ്രത്തിൽ പഠിക്കാൻ ചെന്നതേയുള്ളൂ. അവിടെ വച്ച് കണ്ട ഒരു അപരിചിതനോട് ഒരു ബീഡി ചോദിച്ചു. പ്രായത്തിൽ തീരെ ചെറിയ ഒരു കുട്ടി തന്നോട് ബീഡി ചോദിച്ചതിലുള്ള അരിശം ഉള്ളിലൊതുക്കി ആ അപരിചിതൻ തീക്ഷ്ണമായൊരു നോട്ടവും പിന്നെ തരാം എന്ന പരിഹാസം കലർന്ന മറുപടിയും മടക്കി. പിറ്റേന്ന് വെളുപ്പിന് 3 മണിക്ക് കലയുടെ അഭ്യാസം പരിചയിക്കുന്നതിന് എത്തിപ്പെട്ടതോ ആ അപരിചിതന്റെ മുന്നിൽ. കച്ചയിൽ മൂത്രം പോയില്ല എന്ന് മാത്രം. പിന്നെ തരാം എന്ന പരിഹാസം കലർന്ന മറുപടി കൊടുത്ത ആ അപരിചിതൻ ശരിക്കു കൊടുത്തു. കൊടുത്തത് ബീഡിയല്ല എന്ന് മാത്രം, ആ സവിശേഷ കലയുടെ സർവവും കൊടുത്തു. അന്ന് ആ പഠിച്ച കുട്ടി പിന്നീട് ലോകമറിയുന്ന മികച്ച നടനായി. അഭിനയത്തിന്റെ കാര്യത്തിൽ ഇന്നും തമ്പുരാൻ. ആ കുട്ടി കലാമണ്ഡലം ഗോപി.
ഏറ്റവും അധികം ജനപ്രീതിയുള്ള ഒരു നടനാണ്. അതിന് കാരണം ആ ഗോപിക്ക് വേണ്ടുവോളം ജന്മായത്വവും കർമായത്വമായുള്ള സിദ്ധികൾ ഗോപിക്ക് നേടാൻ സാധിച്ചിട്ടുണ്ട്. ഗോപിയുടെ അംഗ ഉപാംഗങ്ങളുടെ സൗഷ്ഠവം, അവയുടെ ചലനങ്ങളുടെയും വിക്ഷേപങ്ങളുടെയും സൗഷ്ഠവം, ആ രേഖാശുദ്ധി, വിചാരിച്ചാൽ പുറത്തേക്ക് വന്ന് ദേഹം മുഴുവൻ പ്രകാശിക്കുന്ന, പ്രത്യേകിച്ചും ഉപാംഗങ്ങളിൽ പ്രകാശിക്കുന്ന ആ ഭാവങ്ങള്, ഇതിനെല്ലാം കൂടി എല്ലാ സിദ്ധികളും നിറഞ്ഞിട്ടുള്ള ഒരു നടൻ അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ല.
അന്ന് പഠിപ്പിച്ച ഗുരുനാഥൻ കലാമണ്ഡലം പത്മനാഭൻ നായരാശാൻ. ആദ്യത്തെ 3 വർഷം ആ കളരിയിലായിരുന്നു. ചൊല്ലിയാട്ടത്തിന്റെ അടിത്തറയും ഭംഗിയുമുറപ്പിച്ച ഉഴിച്ചിലും അഭ്യാസവും. കളരി കഴിഞ്ഞാൽ ഉടുമുണ്ടഴിച്ച് നന്നായി പിഴിഞ്ഞ് വീണ്ടും ഉടുത്തായിരുന്നു അത്രേ ആശാൻ പോയിരുന്നത്. അപ്പോൾ തന്നെ ഊഹിക്കാം അഭ്യാസം എത്ര കഠിനമായിരുന്നുവെന്ന്.
ഗോപിയെ ഞാൻ കുട്ടിത്തരം ചൊല്ലിയാടിച്ചിട്ടില്ല. അന്നൊക്കെ അയാൾ കുറച്ചും കൂടി മുതിർന്നും കൊണ്ടുള്ള ഒരു നിലയിലെത്തിയിട്ടുണ്ട്. ഇടത്തരം ആദ്യവസാന ഭാഗങ്ങളാണ് ചൊല്ലിയാടിച്ചിട്ടുള്ളത്. അത് വളരെ നിഷ്കർഷയായിട്ട് പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടാണ്. പഠിക്കുന്ന കാലത്ത് തന്നെ ഈ കുട്ടി ഭാവിയിൽ ഒരു നല്ല വേഷക്കാരനാവും എന്നുള്ള ഒരു തോന്നല്, ഒരു വിശ്വാസം എനിക്ക് ഉണ്ടായിരുന്നു. പിന്നെ എന്തെങ്കിലും പറഞ്ഞു കൊടുത്താൽ അത് ചെയ്യുന്നതിന് നല്ല ഫലവും ഉണ്ടായിരുന്നു.
1937 ഇടവ മാസത്തിലെ അത്തത്തിൽ പട്ടാമ്പിക്കടുത്ത് കോതച്ചിറ വെങ്ങാറ്റൂരിൽ വടക്കത്ത് ഗോപാലൻ നായരുടെയും ഉണ്ണിയാദി നങ്ങേമ്മയുടെയും മകനായി ജനനം. കോതച്ചിറ മനക്കിലെ കലവറക്കാരനായിരുന്നു അച്ഛൻ. മകൻ പിന്നീട് കഥകളിയുടെ കലവറക്കാരനായി എന്നു മാത്രം. നാറേരി മനക്കൽ തുള്ളലാണ് പഠിച്ചു തുടങ്ങിയത്. പിന്നീട് തേക്കൻകാട്ടിൽ രാവുണ്ണി നായരുടെ അടുത്ത് കഥകളി പഠിച്ചു. ആശൻ പറയുന്നു,
ആദ്യം ഞാൻ ഓട്ടനുള്ളിലാണ് പഠിച്ചത്. ഓട്ടംതുള്ളൽ പഠിച്ചു കഴിഞ്ഞിട്ട് അത് 2 കൊല്ലം കഴിഞ്ഞപ്പോൾ അത് നിർത്തി. നിർത്തിക്കഴിഞ്ഞപ്പോൾ പിന്നെ എന്താണ് വേണ്ടതെന്ന് വെച്ചില്ലാതെ 1 കൊല്ലം വെറുതെ ഇരുന്നു. 1 കൊല്ലം വെറുതെ ഇരുന്നപ്പോഴത്തേക്കും പിന്നെ ഈ കൂടല്ലൂർ മന, നാറേരി മന എന്ന് പറയും, അവിടെ കഥകളി പഠിപ്പിക്കേണ്ടതെന്ന് പറഞ്ഞു. എന്നിട്ട് അവിടേക്ക് എന്നെ അങ്ങോട്ട് കൊണ്ടുപോയി ഈ തുള്ളൽ ഗുരുനാഥനും എൻ്റെ അച്ഛനുമൊക്കെ കൂട്ട്. അവിടെ ചെന്നിട്ട് കഥകളി പഠിക്കാൻ 1 കൊല്ലം അവിടെ നിന്നു. അവിടെ തേക്കുംകാട്ടിൽ രാവിണ്ണി നായർ എന്ന് പറഞ്ഞിട്ടുള്ള ഗുരുനാഥനായിരുന്നു കഥകളി പഠിപ്പിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ കീഴിലാണ് അവിടെ 1 വർഷം പഠിച്ചത്. അത് പഠിച്ചു കഴിഞ്ഞിട്ട് അവിടുന്ന് അത് അവിടെ പിന്നെ നിർത്തിയപ്പോൾ പിന്നെ അവിടുന്ന് തിരിച്ചു വന്ന് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാണ്ട് വീണ്ടും ഞാൻ സ്കൂളിൽ ചെന്ന് ചേർന്നു.
ഓട്ടൻതുള്ളലിലൂടെ തുടങ്ങി 21-ാം നൂറ്റാണ്ടിലെ കഥകളി രംഗത്തെ മഹാനടനായ കലാമണ്ഡലം ഗോപിയായി തീർന്ന കഥ ഏവരെയും അമ്പരപ്പിക്കുന്നതാണ്. പരിമിതി ഇടാനാവാത്ത സ്വത്ത് പ്രകാശനം ആരെയും വിസ്മയിപ്പിക്കും. കഥകളി അരങ്ങിലെ ഉജ്ജ്വല പ്രതിഭ കലാമണ്ഡലം ഗോപിക്ക് 84 വയസ്സ് തികയുകയാണ് ഇന്ന് മെയ് 23. ശതാഭിഷേകവേളയിൽ കലാമണ്ഡലം ഗോപി കടന്നുവന്ന കഠിനമായ ജീവിത വഴികളെ അറിയണം. സർഗാത്മക അരങ്ങുകളെയും അടയാളപ്പെടുത്തുന്ന ജീവിതമറിയണം. ഉണ്ണിക്ക വാര്യർ മലയാള മനോരമ പത്രത്തിൽ എഴുതുന്നുണ്ട്, ഒളിച്ചോടി പട്ടാളത്തിൽ ചേരാനായി വഞ്ചി കയറാൻ കടവിലെത്തിയപ്പോൾ അവിടെ ചായക്കട നടത്തിയിരുന്ന മാപ്പിള പിടികൂടി തിരിച്ച് മനക്കിലെത്തിച്ചു. അങ്ങനെ വീണ്ടും കഥകളി പഠിക്കുകയും കലാമണ്ഡലത്തിലെത്തുകയും ചെയ്തു. വിരമിച്ചത് പ്രിൻസിപ്പലായാണ്. ചായക്കടക്കാരൻ മാപ്പിളയുടെ കണ്ണില്ലായിരുന്നുവെങ്കിൽ കലാമണ്ഡലം ഗോപി ഉണ്ടാകുമായിരുന്നില്ല. സത്യത്തിൽ അത് പടച്ചോന്റെ കുതിരത്ത് തന്നെയാണ്. ഗോപിയെ നമുക്ക് വേണ്ടി കണ്ടെത്തുന്ന കാര്യം പടച്ചോൺ ഏൽപ്പിച്ചിരുന്നത് അദ്ദേഹത്തെയാണ്. കുട്ടിക്കാലത്തെ ദാരിദ്ര്യത്തിൽ തുടങ്ങിയ ഗോപിയുടെ ജീവിതം ശരിക്കും അലറിമറിഞ്ഞാണ് 60 വർഷത്തോളം കടന്നുപോയത്. ഗുരുക്കന്മാർ പോലും മുഖം കറുപ്പിക്കേണ്ടി വന്ന എത്രയോ ദിവസങ്ങൾ, മദ്യലഹരിയിൽ ആടിയുലഞ്ഞ് തകർത്ത് തരിപ്പണമാക്കിയ അരുങ്ങുകൾ, ഇതേ ലഹരിയിൽ സദസ്സിനെ വിസ്മയത്തിന്റെ പെരുവിരലിൽ നിർത്തിയ രൗദ്രഭീമനും രാവണനും, ആരാധകന്റെ മനസ്സിലേക്ക് പ്രണയത്തിന്റെ രാജഹംസങ്ങളെ പറത്തിവിട്ട നളൻ, ഇതിനെല്ലാം ശേഷം ഗോപി അരങ്ങിനോട് യാത്ര പറഞ്ഞു. കാരണം രോഗപീഡ. 1991 മുതൽ 1994 വരെ ഗോപി ആശാൻ കടന്നുപോയ ജീവിതം നോക്കുമ്പോൾ അന്തം വിട്ടുപോകും. 20 കിലോയോളം ഉടുത്തുകെട്ടി കളിക്കുമ്പോൾ അരയിൽ കിടന്ന് തിരിഞ്ഞ് അരക്കെട്ടിന് വേദന തുടങ്ങി. വേദനയെ മദ്യം കൊടുത്തു മയക്കി ഗോപി ആശാൻ വീണ്ടും വീണ്ടും കളിച്ചു. പക്ഷേ എല്ലുകളുടെ തേയ്മാനം അതിര് കടന്നതോടെ അരക്കെട്ടിൽ കടന്നലുകൾ കൂട്ടത്തോടെ കുത്തുന്നതുപോലെയായി. അവസാനം തളർന്നു വീണു. അരക്കെട്ടിന് തുടർച്ചയായി ശസ്ത്രക്രിയ വേണ്ടിവന്നു. ആശുപത്രികളിലെ തടവിൽ നിന്നാണ് ഗോപിയാശൻ സ്വയം തിരിച്ചറിയുന്നത്. ഒരിക്കൽ കാല് മുറിച്ചു കളയേണ്ടി വരുമോ എന്ന് സംശയിച്ചു. സ്വന്തം ശരീരത്തെ അത്രയേറെ സ്വയം തകർത്തിരുന്നു. പിന്നീടൊരിക്കൽ നീണ്ട ആശുപത്രിവാസത്തിന് ശേഷം വീട്ടിലെത്തി മച്ചും നോക്കിക്കിടക്കുമ്പോൾ തോന്നി ഇനി ഈ ജീവിതത്തിൽ വെളിച്ചമില്ലെന്ന്. വള്ളത്തോൽ മുതൽ താഴോട്ട് പലരും നാളെയുടെ പ്രതിഭയെന്ന് കരുതിയ ഒരാൾ അസ്തമിക്കുകയാണോ? അന്ന് താൻ ജീവിതം അവസാനിപ്പിക്കുന്നതിനെക്കുറിച്ച് ചിന്തിച്ചു എന്നാണ് ഗോപിയാശാൻ തന്നെ ഓർമ്മിക്കുന്നത്. കുടുംബത്തിലെ സന്തോഷം കാണുമ്പോൾ ഞാൻ തന്നെ തല്ലിക്കെടുത്തിയ നല്ല കാലത്തെയോർത്ത് ലജ്ജിക്കുന്നു എന്നാണ് ആശാൻ ഇതേക്കുറിച്ച് പറഞ്ഞത്. ഒരിക്കൽ തോൽക്കേണ്ടി വന്നൊരു മനുഷ്യൻ സ്വന്തം ഉള്ളിലെ കനൽ ഊതിയൂതി കത്തിച്ച് സ്വയം വിളക്കായി മാറിയതാണ് ഗോപിയാശാന്റെ 84 വർഷത്തെ ജീവിതം. മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ കഥകളിയുടെ പച്ച, കളിയരങ്ങിലെ നിത്യവിസ്മയം എന്ന തലക്കെട്ടിൽ കെ ഗോപാലകൃഷ്ണൻ എഴുതുന്നുണ്ട്, കാലം കൈരളിക്ക് പ്രത്യേകിച്ചും കഥകളിക്ക് നൽകിയ വരപ്രസാദമാണ് കലാമണ്ഡലം ഗോപി. സാംസ്കാരിക ലോകത്തിന്റെ ഗോപി ആശാൻ, സഹൃദയ മനസ്സിലെ നള ബാഹുകന്മാർ, രുക്മാംഗദൻ, കർണൻ, ധർമ്മപുത്രർ, ഭീമൻ, അർജുനൻ തുടങ്ങിയ ഇതിഹാസ കഥാപാത്രങ്ങൾക്ക് മാനവ വികാരത്തിന്റെ പച്ചപ്പ് നൽകിയ കളിയരങ്ങിലെ സൂര്യ തേജസ്.
ഹരേ